ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ ലഭിച്ച അപ്രതീക്ഷിത അനുഗ്രഹങ്ങളെക്കുറിച്ച് ജോർജ് ജോസഫ് എഴുതുന്ന ലേഖനം കരുണയുടെ തിരുനാളിലെ അത്ഭുതങ്ങൾ. കരുണയുടെ തിരുനാൾ ദിനമായ 2023 ഏപ്രിൽ 16 തലേ ദിവസത്തെ ധ്യാന ശുശ്രൂഷകൾക്ക് ശേഷം വളരെ വൈകിക്കിടന്ന ഞാൻ രാവിലെ 4:45 ഭാര്യ യേശു തമ്പുരാനുമായി വഴക്ക് പിടിക്കുന്ന ശബ്ദം കേട്ടുണർന്നു. എന്താണ് കാര്യമെന്ന് തിരക്കി. അവൾ പറഞ്ഞു, ഇന്ന് കരുണയുടെ തിരുനാൾ, പരിപൂർണ ദണ്ഡ വിമോചനം ലഭിക്കുന്ന ദിവസമല്ലേ. കരുണയുടെ ഒരു ദേവാലയം സന്ദർശിക്കാനോ 3 മണിക്ക് സക്രാരി തുറക്കുന്നത് കാണാനോ ഒരു മെത്രാന്റെ കൈവെപ്പ് സ്വീകരിക്കാനോ ഒന്നും നമുക്കിന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. ഞങ്ങൾക്കന്ന് ഒരു അത്യാവശ്യ യാത്രയുണ്ടായിരുന്നു, പ്രായമായ ഒരു അമ്മച്ചിയെ കാണാൻ. കുട്ടിക്കാനത്ത് ചെന്ന് അമ്മച്ചിയെ കണ്ടതിനു ശേഷം 3 മണിക്കുള്ളിൽ കരുണയുടെ ഒരു ദേവാലയം സന്ദർശിക്കാനുള്ള സമയം ലഭിക്കില്ല എന്ന് അറിയാമായിരുന്നതുകൊണ്ട് യാത്രയിൽ അങ്ങനെ പ്ലാൻ ചെയ്തേയില്ല. രാവിലെ 5:30 വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞങ്ങൾ യാത്രയ്ക്കിറങ്ങി. 11 മണിയോടെ കുട്ടിക്കാനത്തെത്തി അമ്മച്ചിയെ കണ്ടു. കർത്താവിന്റെ സ്നേഹവും കരുതലും പങ്കുവെച്ച് പ്രാർത്ഥിച്ചു. ഭക്ഷണത്തിന് ശേഷം 2 മണിയോടെ അവിടെ നിന്ന് ഇറങ്ങി. മടങ്ങി വരും വഴി ഒരു പിക്നിക് സ്ഥലമായ പാഞ്ചാലിമേട് കാണാൻ പോയി. അവിടെ എത്തിയപ്പോൾ കുരിശുമലയിലെ ഈശോയെ കണ്ടു. പെട്ടെന്ന് രാവിലത്തെ ഭാര്യയുടെ വാക്കുകൾ ഓർത്തുപോയി. അതിനാൽ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നീ കുരിശിൽ മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ കർത്താവേ, അതിനാൽ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ദൈവം പരിശുദ്ധനും നീതിമാനും കരുണാമയനുമാണ്. എനിക്ക് രക്ഷ പ്രാപിക്കാൻ കർത്താവ് പരിശുദ്ധിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. എന്നാൽ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ മാത്രം ഒരു പരിശുദ്ധിയും ഇല്ലാത്ത അശുദ്ധനായ എന്റെ മുൻപിൽ പരിശുദ്ധിയുടെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടും. രണ്ടാമതായി എന്റെ മുൻപിൽ നീതിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. ദൈവഹിതം നിവർത്തിക്കപ്പെടുന്നതാണല്ലോ ദൈവിക നീതി. എന്നാൽ പലപ്പോഴും ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ ദൈവികമല്ല. നീതിമാന് മാത്രമേ നീതിയുടെ വാതിലിലൂടെ കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്റെ മുൻപിൽ നീതിയുടെ വാതിലും കൊട്ടിയടയ്ക്കപ്പെടും. ആയതിനാൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ സാധ്യതയുള്ളൂ, അത് കരുണയുടെ വാതിലാണ്, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നേടിത്തന്ന ഒരേ ഒരു വാതിൽ. അതുകൊണ്ടാണല്ലോ അവിടുന്ന് പറഞ്ഞു വച്ചത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14:6. അതുകൊണ്ട് എന്റെ പൊന്നു കർത്താവേ, നിന്റെ കരുണയിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, പാഞ്ചാലിമേടിനടുത്തെവിടെയോ ആണ് പാലാരൂപതയുടെ മുൻ സഹായമെത്രാൻ ജേക്കബ് മുരിക്കൻ പിതാവ് താമസിക്കുന്നത്. ഒന്ന് കാണണമെന്ന ആഗ്രഹത്തിൽ ചിലരോട് അന്വേഷിച്ച് അദ്ദേഹം താമസിക്കുന്ന നല്ല തണ്ണി ദയാറയിലെത്തി. ഒരു ചെറിയ കുടിലിൽ ധന്യമായ ജീവിതം നയിക്കുന്ന പിതാവിനെ കണ്ടു. ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കിയ ശേഷം പിതാവ് ഞങ്ങളെ ആ ചെറിയ ഭവനത്തിലെ കുഞ്ഞു ചാപ്പലിലേക്ക് നയിച്ചു. അവിടുത്തെ സക്രാരി പിതാവ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ തുറന്നു. അപ്പോൾ കൃത്യം 3 മണി, ദൈവകരുണയുടെ സമയം. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതിനുശേഷം പിതാവ് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കുമെല്ലാം കൈവെപ്പ് പ്രാർത്ഥന നൽകി. കുറെ കൂടെ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും വേണമെന്ന നിർദ്ദേശം നൽകിയിട്ട് പരിശുദ്ധ അമ്മയ്ക്കായി ഞങ്ങളെ ബലമേൽപ്പിച്ചു. അതെ, അവന്റെ കരുണ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മുൻപിലും കരുണയുടെ കവാടം തുറക്കപ്പെടും. അവിടെ യാതൊരു യോഗ്യതയുടെയും ആവശ്യമില്ല. അന്നേ ദിവസം യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും എന്റെ ജീവിത പങ്കാളി ആഗ്രഹിച്ച അനുഗ്രഹങ്ങൾ നൽകി കരുണയുടെ വാതിൽ തുറന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.